بسم الله الرحمن الرحيم. الحمد لله رب العالمين، وصلى الله على نبينا المصطفى محمد وعلى آله وصحابته أجمعين، أما بعد. പ്രിയമ സഹോദരി സഹോദരന്മാരെ, മൗലീദുമായി ബന്ധപ്പെട്ട നാല് ക്ലാസുകൾ ഇതിനകം നിങ്ങൾ കേട്ടുകഴിഞ്ഞു. ഇത് അഞ്ചാമത്തെ ക്ലാസ്സാണ്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുള്ള വിഷയങ്ങൾ കേട്ടിട്ടില്ലാത്തവർ അത് കേൾക്കണമെന്ന് പ്രത്യേകിച്ച് ഓർമ്മപ്പെടുത്തുകയാണ്. മൗലീദാഘോഷത്തിൻ്റെ ന്യായീകരണവുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള ആശയക്കുഴപ്പങ്ങളും മുസ്ലിയാക്കന്മാർ സാധാരണക്കാർക്കിടയിൽ വലിച്ചിട്ടിട്ടുണ്ട്. ഇന്നും അത് തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് കൊച്ചു കൊച്ചു ക്ലിപ്പുകളിലായി അത്തരം ന്യായീകരണങ്ങളെ ഒന്ന് വിലയിരുത്തണം എന്ന് തോന്നിയത്. ഇന്ന് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് നബിദിനത്തെ ന്യായീകരിച്ചുകൊണ്ട് അവർ പറയാറുള്ള ഒരു സംഗതിയാണ്, ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മദഹ് ചെയ്യുകയാണ്. മദഹ് എന്ന് പറഞ്ഞാൽ പ്രശംസ. ഖുർആനിൽ നബിമാരുടെയും മഹാന്മാരുടെയും ഒക്കെ പ്രകീർത്തനങ്ങൾ വന്നിട്ടുണ്ട്. 25 നബിമാരുടെയും വേറെ ചില മഹത്തുക്കളുടെയും പ്രകീർത്തനങ്ങൾ ഖുർആനിലുണ്ട്. അത് തന്നെയാണ് മദഹ് പറയാൻ ഞങ്ങൾക്കുള്ള തെളിവ് എന്നാണ് പലപ്പോഴും മുസ്ലിയാക്കന്മാർ എഴുതുകയും പ്രസംഗിക്കുകയും ചെയ്യാറുള്ളത്. മദഹ് സമം മൗലിദ്, മൗലിദ് സമം മദഹ് എന്നിങ്ങനെയുള്ള ഒരു സൂത്രവാക്യം പോലെ ഇവരിപ്പോൾ പറഞ്ഞു പരത്തുകയാണ്. അള്ളാഹു 25 നബിമാരുടെ ചരിത്രം ഖുർആനിൽ പരാമർശിച്ചത് അവരെ ജന്മദിനം നോക്കി അവരെ പ്രകീർത്തിച്ചതല്ല, അവരുടെ ചരിത്രത്തിൽ നിന്നും വരും തലമുറക്ക് പാഠമാകാനുള്ള കാര്യങ്ങൾ ഖുർആനിന്റെ അനുയായികളെ പഠിപ്പിക്കുകയാണ് അതിലൂടെ ഉദ്ദേശിക്കുന്നത്. ഇവർ പറയുന്നത് അള്ളാഹു തന്നെ നബിമാരുടെ മൗലിദോദി എന്ന നിലക്കാണ്. വദ്കുർ ഫിൽ കിതാബ് ഇബ്രാഹിം, വേദഗ്രന്ഥത്തിൽ ഇബ്രാഹിം നബിയെ ഓർക്കുക. വദ്കുർ ഫിൽ കിതാബ് ഇസ്മായിൽ, വേദഗ്രന്ഥത്തിൽ ഇസ്മായിൽ നബിയെ ഓർക്കുക. അല്ലെങ്കിൽ ഇസ്മായിൽ ഇദ്രീസ് നബിയെ ഓർക്കുക, മൂസ നബി ഓർക്കുക. വദ്കുർ അബ്ദനാ ദാവൂദ്, നമ്മുടെ അടിമയായ ദാവൂദിനെ അനുസ്മരിക്കുക. ഇങ്ങനെയൊക്കെ ഖുർആനിൽ പറയുന്നത് അത് ജന്മദിനത്തിന് തെളിവാണ് എന്നാണ് മുസ്ലിയാക്കന്മാർ വാദിക്കുന്നത്. വാസ്തവത്തിൽ ഇതൊരിക്കലും തന്നെ ഏതെങ്കിലും നബിമാരുടെ ജന്മദിനത്തോടനുബന്ധിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതല്ല, മറിച്ച് അവരുടെ ചരിത്രം ഖുർആൻ അയവിറക്കി എന്ന് മാത്രം. നമ്മളെ സംബന്ധിച്ചിടത്തോളം മദഹ് പറയുക എന്നത് തർക്കിക്കേണ്ട ഒരു കാര്യമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഭാവ ഗുണങ്ങളും ജീവിത വിശേഷങ്ങളും വാഴ്ത്തി പറയുക, അല്ലെങ്കിൽ അവിടുത്തെ ചരിത്ര സംഭവങ്ങൾ എടുത്തു പറയുക, ഇത് എല്ലാ മുസ്ലിങ്ങളും എക്കാലത്തും ഖുത്ബകളിലും ഖുർആൻ ക്ലാസ്സുകളിലും പൊതുപ്രസംഗങ്ങളിലും വയലുകളിലും എല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്ന പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അതാണോ മൗലിദ്വാദികളോട് ചെയ്യുന്നത്? അല്ല. റബീഉൽ അവ്വൽ മാസത്തിൽ റസൂലുള്ള ജനിച്ച മാസമാണെന്ന നിലക്ക് പ്രത്യേക ആഘോഷങ്ങൾ കൊണ്ടാടുന്നു, പ്രത്യേകം മദഹ് പറച്ചിൽ സംഘടിപ്പിക്കുന്നു, ഉള്ളതും ഇല്ലാത്തതുമായ കഥകൾ കൊത്തിനിറച്ച നബി കീർത്തനങ്ങൾ അല്ലെങ്കിൽ ഗദ്യപദ്യ സമ്മിശ്രമായി പറയപ്പെട്ടുള്ള മൗലീദുകൾ മാലകൾ ഇതെല്ലാം പാടി അതെല്ലാം ഭക്ഷണം കഴിച്ച് ഒരു ഇബാദത്തെന്ന നിലക്ക് ഒരു ജന്മദിന ആഘോഷമാണ് അവർ യഥാർത്ഥത്തിൽ സംഘടിപ്പിക്കുന്നത്. അതിന് എന്ത് തെളിവാണ് ഈ മദഹിലുള്ളത് എന്നാണ് നമുക്കറിയേണ്ടത്. മദഹ് ചെയ്യുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതചര്യകൾ വിശദീകരിക്കുന്നത് അതെല്ലാം പുണ്യമുള്ള കാര്യമാണ്. പക്ഷെ അതിന് ഏതെങ്കിലും ഒരു മാസമോ ഒരു പ്രത്യേക സമയമോ നിശ്ചയിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടില്ല. മാത്രമല്ല, ഞങ്ങൾ ചരിത്ര പാരായണമാണ്, ചരിത്രമയവിറക്കുകയാണ് മൗലീദിലൂടെ എന്നിവർ പറയാറുണ്ട്. എന്നാൽ മൗലീദ് ഗ്രന്ഥങ്ങൾ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ അറിയാതെ മംഗൂസ് മൗലീദ് ആകട്ടെ, അതല്ലെങ്കിൽ ബാരി അംഷാജ് മൗലീദ് ആകട്ടെ, ജാല മുഹമ്മദ് മൗലീദ് ആകട്ടെ, അങ്ങനെ റസൂലുള്ളാഹിന്റെ പേരിലുള്ള മൗലീദ് അല്ലെങ്കിൽ പറഞ്ഞിട്ടുള്ള മഹാന്മാരുടെ പേരിലുള്ള മൗലീദ്, അതിലൊക്കെ ഉള്ളത് എന്താ? റസൂലിന്റെ പേരിലുള്ള മൗലീദിൽ റസൂലിനെ ഉമ്മ ഗർഭം ധരിച്ചത് മുതൽ പ്രസവിക്കുന്നതുവരെയുള്ള ചില അത്ഭുത സംഭവങ്ങളാണ് അതിൽ പ്രധാനമായും പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ ജന്മസമയത്തുണ്ടായ അത്ഭുതങ്ങൾ പറയുക, ഇതാണോ ജീവചരിത്രം എന്ന് പറയുന്നത്? ഗർഭം ധരിച്ചത് മുതൽ ജനിക്കുന്നത് വരെയാണോ ഒരാളുടെ ചരിത്രം? ഒരാളുടെ ജീവചരിത്രം ആരംഭിക്കുന്നത് അയാൾ ജനിച്ചത് മുതൽക്കാണ്. അയാൾ ഇത്രാം തീയതി ഇന്ന സമയത്ത് ഇന്ന വീട്ടിൽ ജനിച്ചു എന്ന് പറയുന്ന തരത്തിലെ ജീവചരിത്രം ആരംഭിക്കുന്നത്. എന്നാൽ ഇവരുടെ ചരിത്രം, മൗലിദിലെ ചരിത്രം അവിടെ അവസാനിക്കുകയാണ്. ഇനി ചരിത്രമുണ്ട് മൗലിദ് കിതാബിൽ എന്ന് തന്നെ വെക്കുക, എങ്കിൽ അതൊരു ഇബാദത്തിന്റെ രൂപേണ ഒരു പ്രത്യേക സമയം റബീഉൽ അവ്വൽ മാസം അല്ലെങ്കിൽ 1 മുതൽ 12 വരെയുള്ള റബീഉൽ അവ്വലിലെ തീയതികൾ, ഈ 12 ദിവസം, ഇങ്ങനെ പ്രത്യേക സമയം നിശ്ചയിച്ചിട്ട് ആ ചരിത്രം പറയുന്ന രീതി അത് സഹാബത്തിനോ താബിഈങ്ങൾക്കോ താബി താബിഈങ്ങൾക്കോ ഉണ്ടായിരുന്നോ? അതാണ് നാം മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് മദഹും മൗലിദും രണ്ടും രണ്ടാണ്. മദഹ് എന്ന് പറഞ്ഞാൽ പുകഴ്ത്തി പറയലാണ്, മൗലിദ് എന്നാൽ ജന്മസമയം ആഘോഷിക്കലാണ്. അതുകൊണ്ട് പിൽക്കാലത്ത് ഷിയാക്കൾ ഉണ്ടാക്കിയ ജന്മദിനാഘോഷത്തെ അത് മധുഹാണെന്ന് പറഞ്ഞ് ന്യായീകരിക്കുന്നത് ശുദ്ധ അസംബന്ധമാണ്. മധുഹ് എന്ന് പറഞ്ഞ എല്ലാ കാലത്തും ഉള്ളതാണ്, അതിന് പ്രത്യേക സമയമോ സന്ദർഭമോ എണ്ണമോ വണ്ണമോ ആരും നിശ്ചയിക്കേണ്ടതില്ല. അങ്ങനെ നിശ്ചയിച്ചാൽ, അങ്ങനെയുള്ള മധുഹ് പറച്ചിൽ ഉണ്ടാക്കിയാൽ അത് ബിദ്അത്തായി മാറുന്നതാണ്. ഇതാണ് ഇത് സംബന്ധമായിട്ട് പറയാനുള്ളത്. ഈ ഹദീസ് ഗ്രന്ഥങ്ങളിൽ ഞങ്ങൾക്ക് തെളിവുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ പറയുന്ന ചില സംഗതികൾ. ഒന്ന്, തിങ്കളാഴ്ചത്തെ സുന്നത്ത് നോമ്പിനെ കുറിച്ച് ചോദിക്കപ്പെട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫീഹി വുലിത്തു സുഇലാൻ സൗബി യൗമിൽ ഇസ്നൈൻ ഫഖാല ഫീഹി വുലിത്തു വഫി ഹുൻസിൽ അലയ്യ. ഇത് ഇമാം മുസ്ലിം ഉദ്ധരിച്ചിട്ടുള്ള ഹദീസാണ്. അബു ഖതാദ റളിയല്ലാഹുവിനാണ് ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത്. തിങ്കളാഴ്ച ദിവസത്തെ നോമ്പിനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കപ്പെട്ടു. അപ്പോൾ അവിടുന്ന് പറഞ്ഞു, അതെന്നെ പ്രസവിക്കപ്പെട്ടതും ഖുർആൻ അവതരിക്കപ്പെട്ടതുമായ ദിവസമാണ്. കണ്ടോ, അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനത്തിന് പ്രാധാന്യമുണ്ടെന്നല്ലേ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ജന്മദിനത്തിന് പ്രാധാന്യമുണ്ട്, പ്രാധാന്യപൂർവ്വം ആഘോഷിക്കാം എന്നൊക്കെ വലിച്ചു നീട്ടി വ്യാഖ്യാനിക്കുന്നത്. വാസ്തവത്തിൽ ഈ ഹദീസ് ഉദ്ധരിച്ച അബൂ ഖതാദയോ അല്ലെങ്കിൽ രേഖപ്പെടുത്തി ഇമാം മുസ്ലിമോ അവരാരും ഈ ഹദീസിൽ നിന്നും ജന്മദിനാഘോഷത്തിന് തെളിവ് കണ്ടിട്ടില്ല. റബീഉൽ അവ്വൽ മാസം റസൂൽ ജനിച്ച മാസമാണെന്ന നിലക്ക് പ്രത്യേകം മധുഹ് പറച്ചിൽ സംഘടിപ്പിക്കാൻ അവരാരും മുന്നോട്ട് വന്നിട്ടില്ല എന്ന് തന്നെ അത് തെളിവല്ല എന്നതിൻ്റെ സൂചനയാണ്. ഈ ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം ആഘോഷിക്കാൻ കൊല്ലം തോറും റബീഉൽ അവ്വൽ ആഘോഷിക്കാൻ വല്ല തെളിവ് ഉണ്ടായിരുന്നെങ്കിൽ അത് ആദ്യം മനസ്സിലാകേണ്ടത് ആ ഹദീസ് ഉദ്ധരിച്ച അബൂ ഖതാദ റളിയല്ലാഹു അൻഹുവിനാണ്. അദ്ദേഹം അതിൽ നിന്ന് കേട്ടതായിരിക്കണം, റസൂലുള്ളാഹിൽ നിന്ന് കേട്ടതാണ് എന്ന ഹദീസിലുണ്ട്, മനസ്സിലായില്ലേ. എന്നല്ല അബൂ ഖതാദയോ ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോ ഈ ജന്മദിനാഘോഷത്തിൽ പങ്കെടുത്തിട്ടുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പഠിപ്പിച്ചോ? ഇല്ല. അപ്പൊ അതുകൊണ്ട് മുഹദ്ദിസുകൾ ആരും പറഞ്ഞിട്ടില്ലാത്തതാണ്. ഇനി നോക്കൂ, നിങ്ങൾ ഇവിടെ വേറൊരു വിഷയം കൂടി ഉണ്ട്. ഇതിപ്പോ ജന്മദിനാഘോഷത്തിന് തെളിവാണെന്ന് നമ്മൾ വാദത്തിന് വേണ്ടി സമ്മതിച്ചാൽ തന്നെയും ഇവിടെ തിങ്കളാഴ്ച നോമ്പനുഷ്ഠിക്കാനല്ലേ പറയുന്നത്, അല്ലാതെ നല്ല മധുര പലഹാരങ്ങൾ കഴിച്ച് സന്തോഷ സന്ദർഭത്തിൽ ഉണ്ടാകുന്ന ലഡുവും ജിലേബിയും അതുപോലെ ഭക്ഷണങ്ങളൊക്കെ കഴിച്ചിട്ട് തോരണം തൂക്കി ആഘോഷിക്കുകയാണ്? ഇത് രണ്ടും തമ്മിൽ വൈരുദ്ധ്യല്ലേ? അവ തിന്നലും തീറ്റിക്കലുമാണോ ഇവരുടെ പ്രധാന ജോലി? അവർ മനസ്സിലാക്കിയിട്ടില്ല, അങ്ങനെയാണ്. പക്ഷെ അത് തെളിവ് കണ്ടുപിടിച്ചത് എന്താ? തിങ്കളാഴ്ച നോമ്പിന്റെ ഹദീസും. അതുകൊണ്ട് ഇങ്ങനെ ഹദീസിൽ തെളിവുണ്ടെങ്കിൽ അത് നടപ്പിലാക്കേണ്ടിയിരുന്നത് ആദ്യം അബൂ ഖതാദ റളിയല്ലാഹുവിന് തന്നെയാണ്, പിന്നെ സഹാബികളും. അതൊന്നും ഉണ്ടായിട്ടില്ല എന്നത് തന്നെ ഇത് തെളിവല്ല എന്നതിന് നമുക്ക് മതിയായ രേഖയാണ്. പിന്നെയുള്ളത് ഇവർ പറയുന്നൊരു ന്യായീകരണമാണ്, അബൂലഹബിന് നബിയുടെ പിതൃവ്യനായിരുന്ന നബി അങ്ങേറ്റം ദ്രോഹിച്ച അതിന്റെ ഫലമായി തബ്ബത്യത അബീൽഹബിൻ എന്ന സൂറത്തന്നെ ഇറങ്ങി. അബൂലഹബിൻ രണ്ടു കൈകളും നശിക്കട്ടെ, അവൻ തന്നെ നശിച്ചിരിക്കുന്നു. മാ അഗനാൻഹു മാലുഹു മാ കസബ്, അവൻ സമ്പാദിച്ചതൊന്നും അവൻ ഉപകാരപ്പെട്ടില്ല. ഉണ്ടോ? മാത്രമല്ല അതിൽ പിന്നെ പറയുന്നത് എന്താ? സയസ്ലാ നാറൻ ദാത്തൽഹബ്, ജ്വലിക്കുന്ന നരകത്തീയിൽ അവൻ കടന്നെരിയുക തന്നെ ചെയ്യും എന്നാണ്. എന്നാൽ ഇവിടെ ഇവർ വ്യാഖ്യാനിക്കുന്ന എന്താണെന്ന് ചോദിച്ചാൽ, അബൂലഹബ് റസൂലുള്ള ജനിച്ചു എന്ന് കേട്ടപ്പോൾ സന്തോഷിക്കുകയും ആ സന്തോഷം കാരണത്താൽ തന്റെ അടിമ സ്ത്രീയായിരുന്ന സുവൈബത്തിനെ മോചിപ്പിച്ച് സ്വതന്ത്രയാക്കുകയും ചെയ്തു. എന്നിട്ട് അബൂലഹബിനെ കുറച്ചു കാലങ്ങൾക്ക് ശേഷം അയാളുടെ കുടുംബത്തിൽപ്പെട്ട ആരോ ഉറക്കത്തിൽ സ്വപ്നത്തിൽ കണ്ടു. അപ്പൊ ചോദിച്ചു, നിങ്ങൾ അവസ്ഥ എന്താണ്? അവസ്ഥ വളരെ മോശമാണ്. പക്ഷെ സുവൈബത്തിനെ ആ മുഹമ്മദ് ജനിച്ച സന്തോഷത്തിൽ ഞാൻ മോചിതയാക്കിയത് കൊണ്ട് അതുകൊണ്ട് എനിക്ക് എൻ്റെ കൈവിരലുകളിലൂടെ എനിക്കൊരു തെളിനീർ നരകത്തിൽ കിട്ടുന്നുണ്ട് എന്ന് അബൂലഹബി അയാളുടെ മറുപടി കൊടുത്തു എന്നാണുള്ളത്. ഇത് ഉർവ എന്ന് പറയുന്ന താബിഈയാണ് ഈ ഹദീസിന്റെ സന്നദ്ധികൾക്കിടയിൽ ഇങ്ങനെ ഒരു കഥ പറയുന്നത്. ഇത് ഇമാം ബുഖാരി നബിയിലേക്ക് ചേർത്തി പറഞ്ഞ ഹദീസല്ല, സഹാബിയിൽ മൗഖൂഫായ ഹദീസുമല്ല, അതിനുശേഷമുള്ള താബിഈങ്ങളിൽപ്പെട്ട ഉർവ റളിയല്ലാഹു അൻഹുവാണ് ഈ കിനാബിന്റെ കഥ പറയുന്നത്. വാസ്തവത്തിൽ ഹദീസുകളിൽ എന്താണ് പറഞ്ഞിട്ടുള്ളത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കപ്പെട്ടു, നിങ്ങളിങ്ങനെ അബൂ സലമയുടെ പുത്രി വിവാഹം കഴിക്കാൻ ഉദ്ദേശിക്കുന്നതെന്ന് കേട്ടല്ലോ. അപ്പൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറഞ്ഞു, അവിടെ എനിക്ക് വിവാഹം കഴിക്കാൻ പാടില്ല, കാരണം എനിക്കും അവളുടെ പിതാവ് അബൂ സലമക്കും സുവൈബത്ത് എന്ന അടിമ സ്ത്രീ മുലയൂട്ടിയിട്ടുണ്ട്. ഇതാണ് ഹദീസിലുള്ളത്. അപ്പൊ ഹദീസ് ഉദ്ധരിച്ചപ്പോൾ അതിന്റെ റിപ്പോർട്ടറായ ഉർവ ഹദീസിൽ പരാമർശിക്കപ്പെട്ട സുവൈബത്ത് എന്ന അടിമ സ്ത്രീയെ കുറിച്ച് ഒരു കിനാവിന്റെ കഥ കൂടി പറഞ്ഞു. അപ്പൊ ഹദീസ് ഉദ്ധരിക്കുന്ന ഇമാം ബുഖാരി ഉർവയുടെ ആ വാക്കും അവിടെ രേഖപ്പെടുത്തി. അത് തെളിവായിട്ടല്ല, പക്ഷെ സത്യസന്ധതയ്ക്ക് വേണ്ടി, വൈജ്ഞാനികമായ നീതിക്ക് വേണ്ടി അദ്ദേഹം അത് ചെയ്തു. അതാണ് ബുഖാരിയിൽ ഇത് വരാൻ കാരണം. അതുകൊണ്ട് സഹീഹായ ഹദീസോ അല്ലെങ്കിൽ സഹീഹിന് തൊട്ടുപോലെയുള്ള ഹസനായ ഹദീസോ ഒന്നുമല്ല ഇത്. ഇത് തികച്ചും ഉർവയിൽ തങ്ങി നിൽക്കുന്ന ഒരു പൊട്ട റിപ്പോർട്ടാണ്. അതുകൊണ്ട് അതൊരിക്കലും തന്നെ ന്യായീകരിക്കാൻ ആരും മുതിരേണ്ടതില്ല. ഇവിടെ ഇബ്നു ഹജർ അസ്ഖലാനി അദ്ദേഹം ഫതുവിൽ ബാരിയിൽ ഈ ഹദീസിന് വ്യാഖ്യാനിക്കുന്ന അടുത്ത് പറഞ്ഞു, വഫിൽ ഹദീസ് ദലാലത്തിനുള്ള അന്നൽ കാഫിറ ഖദ് യംഫഹു ലിൽമു സാലിഫില്ല അമലു സാലിഫില്ല ആഖിറ, കാഫിറായ മനുഷ്യന് ചിലപ്പോൾ അയാളുടെ സ്വാലിഹായ അമലുകൾ ഉപകാരപ്പെടും പരലോകത്ത് എന്നതിന് ഈ ഹദീസിൽ തെളിവുണ്ട്. ലാക്കിന്നഹു മുഖാലിഫു ലില്ലാഹിൽ ഖുർആൻ, പക്ഷെ ഇത് ഖുർആന്റെ പ്രത്യക്ഷാർത്ഥത്തിന് പോലും എതിരാണ്. കാരണം അള്ളാഹു പറഞ്ഞ എന്താ കാഫിറുകളുടെ അമലുകളെ പറ്റി, വഖദിംന ഇലാ മാ അമിലു മിൻ അമലിൻ ഫജഅൽനാഹു ഹബാ മൻസൂറ, അവർ ചെയ്ത സൽക്കർമ്മത്തിലേക്ക് ഞാൻ മുന്നിട്ട് ചെന്നു, എന്നിട്ട് അതിനെ ചിതറിയ ധൂളികൾ പോലെയാക്കി. ഇത് അള്ളാഹു സുബ്ഹാനഹു തആല പറഞ്ഞിട്ടുള്ള ആയത്താണ്. ഈ ഹദീസ് ഈ ഖബർ അത് മുർസലാണ്, അർസൽ ഉർവയാണ് അത് ഇർസലാക്കിയിട്ടുള്ളത്. വലം യദുക്കുർ മൻ ഹദ്ദസ ബിഹി, ആരാണ് തന്നോട് പറഞ്ഞതെന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല. കണ്ടോ, അപ്പൊ ഉർവയോട് ഈ കാര്യം ആരാണ് പറഞ്ഞതെന്ന് പറഞ്ഞിട്ടില്ല. വയലാ തഖ്ദിയൻ യകുന മൗസൂലൻ ഫല്ലദി ഫിൽ ഖബറു റുയാ മനാമിൻ. കണ്ടോ, ഇനി ഉർവ റളിയല്ലാഹു അൻഹു പറഞ്ഞതനുസരിച്ച് തനിക്ക് എന്നോട് ഇന്നാൾ പറഞ്ഞു, തന്നോട് ഇന്നാൾ പറഞ്ഞു എന്നിങ്ങനെ ഒരു സനദ് സഹിതം തന്നെ പറഞ്ഞാൽ പോലും ഇതിലുള്ളതെന്താ, ഒരു സ്വപ്നക്കഥയല്ലേ? അതന്നെ അബൂലഹബിന്റെ കുടുംബക്കാരനായ മുസ്ലിമാണെന്ന് പോലും ഉറപ്പില്ലാത്ത ഒരാൾ കണ്ട ഈ അബൂലഹബിന്റെ കഥയും മറ്റുമൊക്കെ വലിച്ചു കൊണ്ടുവരാറുള്ളത്. അതുകൊണ്ട് എൻ്റെ സുഹൃത്തുക്കളോട് എനിക്ക് പറയാറുള്ളത്, അബൂലഹബ് സുവൈബത്തിനെ മോചിപ്പിച്ചു എന്നിട്ട് സന്തോഷം പ്രകടിപ്പിച്ചു, അതുകൊണ്ടാണ് അദ്ദേഹത്തിന് നരകത്തിൽ ചില തെളിനീര് കിട്ടുന്നത് എന്ന വാദം, അതൊന്നും ഹദീസിലുള്ളതല്ല. ഹദീസ് ഉദ്ധരിക്കുന്ന സമയത്ത് ഒരാൾ പറഞ്ഞ കിനാബിന്റെ കഥയാണ്, ആ കഥ തന്നെ പോക്കാണ് എന്ന് മാത്രമല്ല ചരിത്ര വസ്തുതകൾക്കും വിരുദ്ധമാണത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് ഹിജ്റ പോയപ്പോഴാണ് സുവൈബത്ത് എന്ന അടിമയെ മോചിപ്പിച്ചത് എന്നാണ് അൽ ഇസാബ എന്ന് പറയുന്ന ഇബ്നു അസ്ഖലാനിയുടെ ഗ്രന്ഥത്തിൽ വ്യക്തമാക്കിയിട്ടുള്ള ഫതുവിൽ ബാരിയിലും അത് അതിന്റെ ചില ഭാഗങ്ങൾ എടുത്തു കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് അബൂലഹബിന് കൂൾഡ്രിങ്ക്സ് കിട്ടുന്നു എന്ന് വാദിച്ചുകൊണ്ട് നമ്മൾ ഒരിക്കലും തന്നെ ബിദഅത്തിൽ പെട്ടുപോകരുത്. ബിദഅത്ത് ചിലപ്പോൾ അവസാനം അതിന് ഷിർക്കിലേക്കും എത്തിക്കും, അത് നമ്മൾ ശ്രദ്ധിക്കണമെന്നാണ് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്താനുള്ളത്. ഇനിയും ചില ന്യായീകരണങ്ങളുണ്ട്, അതിനെ സംബന്ധിച്ച് ഇൻഷാല്ലാ അടുത്ത ക്ലാസ്സുകളിൽ നമുക്ക് സംസാരിക്കാം. ഏതായിരുന്നാലും ഒരു ഒരായത്ത് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അവസാനിപ്പിക്കുകയാണ്. വമ അതാക്കും റസൂൽ ഫഖുദൂഹു, റസൂൽ നിങ്ങൾക്കായി എന്തൊന്ന് കൊണ്ടുവന്നത് നിങ്ങൾ സ്വീകരിക്കുക. വമാ നഹാകും അൻഹു ഫന്തഹു, അദ്ദേഹം എന്തൊന്ന് വിരോധിച്ചു അതിന് നിങ്ങൾ വെടിഞ്ഞു നിൽക്കുകയും ചെയ്യുക. വത്തഖുല്ലാ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം എന്ന് പറഞ്ഞ് വ്യക്തമായി തന്നെ ആയത്ത് അല്ലാഹു അവതരിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ അള്ളാഹുവിൽ നിന്ന് അള്ളാഹുവിന്റെ റസൂലിൽ നിന്ന് കിട്ടുന്ന ദീനാണ് യഥാർത്ഥ ദീൻ എന്ന് ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ നമ്മൾ പഠിക്കുവാനും മനസ്സിലാക്കുവാനും ജീവിതത്തിൽ പകർത്തുവാൻ തയ്യാറാവുക. അതിന് അള്ളാഹുവിനെ ഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ നബിയ്യിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹബിഹി വസല്ലം. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.